ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രജ്ന കെ ആസാദ്. പ്രധാന വാർത്തകൾ. ബഹിരാകാശ സാങ്കേതികത ഇന്ത്യൻ ഭരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5-ാം തലമുറ യുദ്ധവിമാനങ്ങളും വിമാന എഞ്ചിനും നിർമ്മിക്കുന്ന ദിശയിലേക്ക് രാജ്യം നീങ്ങുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കളമശ്ശേരി അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആരോപണ വിധേയരാകുന്ന നേതാക്കൾക്കെതിരെ കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഷൊർണൂർ നിലമ്പൂർ മെമു സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ കലാശപ്പോരാട്ടം ഇന്ന്. വാർത്തകൾ വിശദമായി. ബഹിരാകാശ സാങ്കേതികത ഇന്ത്യൻ ഭരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിള ഇൻഷുറൻസ് പദ്ധതിയിലെ വിലയിരുത്തലും മീൻപിടുത്തക്കാർക്ക് ഉപഗ്രഹം വഴി നൽകുന്ന വിവരങ്ങളും സുരക്ഷയും ഇതിന്റെ ഭാഗമാണെന്ന് ദേശീയ ബഹിരാകാശ ദിനത്തിൽ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഗഗൻയാൻ ദൌത്യം രാജ്യം ഉടൻ ആരംഭിക്കുമെന്നും വരും നാളുകളിൽ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ മേഖലയിൽ ഒന്നിനു പിറകെ ഒന്നായി രാജ്യം നാഴികക്കല്ലുകൾ താണ്ടുകയാണെന്നും കഴിഞ്ഞ 11 വർഷത്തിനിടെ ഗവൺമെന്റ് ബഹിരാകാശ മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ബഹിരാകാശ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രധാനമന്ത്രി ആശംസ നേർന്നു. ഇന്ന് 2-ാമത് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ 3-ാം ചാന്ദ്രദൌത്യമായ ചന്ദ്രയാൻ 3-ന്റെ ചരിത്ര വിജയത്തെ അനുസ്മരിക്കാനാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ആര്യഭട്ടയിൽ നിന്ന് ഗഗൻയാനിലേക്ക്, പുരാതന വിജ്ഞാനത്തിൽ നിന്ന് അനന്ത സാധ്യതകളിലേക്ക് എന്നതാണ് ഈ വർഷത്തെ ദിനാഘോഷ പ്രമേയം. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ പുരാതന ആകാശം മുതൽ പുത്തൻ ചക്രവാളം വരെ ഇന്ത്യയുടെ ബഹിരാകാശ പൈതൃകം എന്ന വിഷയത്തിൽ ഇന്ന് പ്രദർശനം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ജപ്പാൻ ചൈന സന്ദർശനം ഈ മാസം 29-ന് ആരംഭിക്കും. 29-30 തീയതികളിൽ ജപ്പാനിൽ ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ 31-നും സെപ്റ്റംബർ 1-നും ചൈനയിലെ ടിയാൻജിനിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സംബന്ധിക്കും. ഉച്ചകോടിക്കിടെ നിരവധി ആഗോള നേതാക്കളുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചയും നടത്തും. 5-ാം തലമുറ യുദ്ധവിമാനങ്ങളും വിമാന എഞ്ചിനും നിർമ്മിക്കുന്ന ദിശയിലേക്ക് രാജ്യം നീങ്ങുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. നവീകരണവും സാങ്കേതിക വികസനവും പ്രോത്സാഹിപ്പിച്ചും ആഭ്യന്തര കമ്പനികൾക്ക് അനുയോജ്യമായ വളർച്ചാ അന്തരീക്ഷം സൃഷ്ടിച്ചും ഇന്ത്യ ശക്തമായ ഒരു പ്രതിരോധ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു വരികയാണെന്നും രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. രാജ്യത്തെ രാസവള ലഭ്യത തികച്ചും ഭദ്രമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 143 ലക്ഷം ടൺ ആവശ്യമായ സ്ഥാനത്ത് 183 ലക്ഷം ടൺ യൂറിയ രാജ്യത്തുണ്ട്. 45 ലക്ഷം ടൺ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വേണ്ടിടത്ത് 49 ലക്ഷം ടൺ ശേഖരമുണ്ടെന്നും രാസവള മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ഹോംസ്റ്റേകളെ സംബന്ധിച്ച റിപ്പോർട്ട് നിതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി ന്യൂഡൽഹിയിൽ ഇന്നലെ പുറത്തിറക്കി. 2024 രാജ്യത്തെ ഹോംസ്റ്റേ മേഖല 40,772 കോടി രൂപ വരുമാനം നേടിയതായി റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും വർദ്ധിച്ചുവരുന്ന യാത്രകളുമാണ് ഹോംസ്റ്റേ മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയതെന്നും പ്രധാനമന്ത്രി മുദ്രായോജനയിൽ ഉൾപ്പെടുത്തി ഹോംസ്റ്റേകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കേരള ഏവിയേഷൻ സമ്മിറ്റ് ഇന്ന് ആരംഭിക്കും. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വ്യോമയാന മേഖലയിലെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനും സംസ്ഥാനത്ത് ഈ മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനും ലക്ഷ്യമിട്ടാണ് പരിപാടി. എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷനു വേണ്ടി സിയാൽ 20 കോടി ചെലവിൽ നിർമ്മിച്ച എയർപോർട്ട് ആരോഗ്യ കേന്ദ്രത്തിന്റെ താക്കോൽദാനം മന്ത്രി കെ രാജൻ നിർവഹിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ ആരംഭിക്കുന്ന അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി രാജീവ് അധ്യക്ഷനായ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പങ്കെടുത്തു. കളമശ്ശേരിയെ ലോകവിപണിയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി വിദേശ വ്യാപാര മേഖലയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് അദാനി പോർട്ട് സിഇഒ അശ്വിനി ഗുപ്ത പറഞ്ഞു. ആരോപണ വിധേയരാകുന്ന നേതാക്കൾക്കെതിരെ കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാർട്ടി പരാതികൾ ഗൌരവത്തോടെ പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്നും സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. ആരോപണമുയർന്ന് 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെന്നും ആരോപണങ്ങൾ ശരിയെന്ന് കണ്ടാൽ കർശന നടപടിയുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ആരോപണത്തെ തുടർന്ന് രാജി സന്നദ്ധത അറിയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തീരുമാനത്തെ കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുകയായിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു. ധാർമ്മികതയുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച രാഹുലിനെയും കോൺഗ്രസിനെയും ധാർമ്മികത പഠിപ്പിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് അദ്ദേഹം വടകരയിൽ പറഞ്ഞു. കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കാമെന്ന ചിന്ത ആർക്കും വേണ്ടെന്നും ഗവൺമെന്റിന്റെ പരാജയങ്ങൾ കോൺഗ്രസ് ഇനിയും ഉയർത്തുമെന്നും ഷാഫി പറമ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഭാരതത്തിലെ ജനാധിപത്യവും നിയമവും അനുശാസിക്കുന്ന രീതിയിൽ വോട്ട് ചേർക്കാൻ ബി ജെ പിക്ക് അവകാശമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വോട്ട് ചെയ്തതുകൊണ്ട് ജീവിതാവസാനം വരെ അവിടെ തന്നെ താമസിക്കണമെന്ന് നിയമത്തിൽ ഒരിടത്തും എഴുതി വച്ചിട്ടില്ലെന്നും വോട്ടർ താമസിക്കുന്നത് എവിടെയാണെങ്കിലും അവിടെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തൃശൂരിൽ ബി ജെ പി സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോർജ് കുര്യൻ. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ, അപരാജിത സാരംഗി, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും യു ഡി ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ യു ഡി ഐ ഡി രജിസ്ട്രേഷൻ ജില്ലാ പ്രഖ്യാപന ചടങ്ങ് ഇന്ന് കോഴിക്കോട് നടത്തും. വൈകിട്ട് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് പരിപാടി. മലപ്പുറം പാലക്കാട് ജില്ലകളിലെ യാത്രക്കാർക്ക് ആശ്വാസമായി നിലമ്പൂർ ഷൊർണൂർ മെമു സർവീസിന് ഇന്ന് തുടക്കമാകും. ട്രെയിനിന്റെ ആദ്യ യാത്ര രാത്രി ഷൊർണൂരിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
ഇന്ന് രാത്രി 8:40 റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മെമു ആദ്യ യാത്ര ആരംഭിക്കുക. ഉദ്ഘാടന ദിവസം സർവീസ് നടത്തുന്ന മെമു ഇന്നലെ രാവിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പരിശോധന നടത്തി. നാളെ മുതൽ എറണാകുളത്തു നിന്ന് 5:40 പുറപ്പെടുന്ന ട്രെയിൻ 8:30 ഷൊർണൂരിൽ എത്തും. ഇവിടെ നിന്നും 8:35 യാത്ര തിരിക്കുന്ന മെമു വല്ലപ്പുഴ, കുലുക്കല്ലൂർ, ചെറുകര, അങ്ങാടിപ്പുറം, പട്ടിക്കാട്, മേലാറ്റൂർ, വാണിയമ്പലം എന്നീ സ്റ്റേഷനുകൾ കടന്ന് രാത്രി 10:05 നിലമ്പൂരിലെത്തും. പിറ്റേന്ന് പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്ന് മടങ്ങുന്ന ട്രെയിൻ 4:55 ഷൊർണൂരിൽ എത്തുക.
പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായി കേരള ഫിഷറീസ് വകുപ്പിന്റെ മലപ്പുറം ജില്ലയിലെ ആദ്യ മത്സ്യസേവന കേന്ദ്രം തിങ്കളാഴ്ച ഏലംകുളം കുന്നക്കാവിൽ പ്രവർത്തനം തുടങ്ങും. വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധനാ ലബോറട്ടറി, കൺസൾട്ടൻസി സർവീസ്, അക്വാറ്റിക് ഇൻപുട്ട് സർവീസ് എന്നിവ ലഭ്യമാകും. മറ്റന്നാൾ മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ പുതിയ പദ്ധതികളുടെ നിർമ്മാണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു ഉദ്ഘാടനം ചെയ്തു. മുട്ടറുക്കലിന് ഭക്തജനങ്ങൾ മണിക്കൂറുകൾ കാത്തുനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് ആധുനിക സൌകര്യങ്ങളോടെ ക്യൂ കോംപ്ലക്സും തുലാഭാര മണ്ഡപവുമാണ് നിർമ്മിക്കുന്നത്. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലെ വെള്ളം ശുചീകരിക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. ദിവസം 40,000 ലിറ്റർ വെള്ളം ശുചീകരിക്കുന്ന പ്ലാന്റ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു ഉദ്ഘാടനം ചെയ്തു. 5-ാമത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് കോഴിക്കോട്ട് വൈകിട്ട് സമാപിക്കും. ജൂബിലി ഹാളിൽ സമാപന സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ കലാശപ്പോരാട്ടം ഇന്ന്. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ ഡയമണ്ട് ഹാർബർ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 5:30 മത്സരം. ബൾഗേറിയയിലെ സമാക്കോവിൽ അണ്ടർ 20 വനിതാ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കാജൽ ഡോക്കോജിന് ജയം. ചൈനയുടെ യു കെ ലിയുവിനെ പരാജയപ്പെടുത്തിയാണ് ഹരിയാന സ്വദേശിയായ കാജൽ സ്വർണം നേടിയത്. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ ഉച്ചയ്ക്ക് 2:30 ആദ്യ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പി റിപ്പിൾസിനെ നേരിടും. വൈകിട്ട് 6:45 രണ്ടാം മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയും നേരിടും. നവംബർ 2025 ഫിഫ ഇന്റർനാഷണൽ വിൻഡോയിൽ സൌഹൃദ മത്സരത്തിനായി ലയണൽ മെസ്സി അടങ്ങുന്ന അർജന്റീനൻ ടീം കേരളത്തിലെത്തുമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മന്ത്രി വി അബ്ദുറഹിമാനാണ് ഇക്കാര്യം അറിയിച്ചത്. ദുരന്തബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കുടുംബശ്രീ അംഗങ്ങളെയും സജ്ജമാക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ജെൻഡർ ബ്രിഗേഡ് ഗ്രൂപ്പ് അഴീക്കോട് പ്രവർത്തന സജ്ജമായി. കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
ദുരന്തബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ നിന്നും പരിശീലനം ലഭിച്ച വനിതകളുടെ കൂട്ടായ്മയാണ് ജെൻഡർ ബ്രിഗേഡ്. രക്ഷാപ്രവർത്തനം, അടിയന്തര വൈദ്യസഹായം, മാനസിക പിന്തുണ, താൽക്കാലികമായി അഭയകേന്ദ്രത്തിലേക്ക് മാറ്റൽ, ഭക്ഷണം എത്തിച്ചു നൽകൽ, ശുചീകരണ പ്രവർത്തനം എന്നിവയാണ് ജെൻഡർ ബ്രിഗേഡ് പ്രവർത്തകർ ചെയ്യുക. കുടുംബശ്രീ ജില്ലാ മിഷൻ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ CDS, ജെൻഡർ റിസോഴ്സ് സെന്റർ എന്നിവയുടെ കീഴിലാണ് ജില്ലയിലെ ആദ്യ ജെൻഡർ ബ്രിഗേഡ് ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചത്.
കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം കാപ്പിൽ സ്വദേശിനി 55-കാരിയിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ സാങ്കേതികത ഇന്ത്യൻ ഭരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5th generation യുദ്ധവിമാനങ്ങളും വിമാന എഞ്ചിനും നിർമ്മിക്കുന്ന ദിശയിലേക്ക് രാജ്യം നീങ്ങുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കളമശ്ശേരി അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആരോപണ വിധേയരാകുന്ന നേതാക്കൾക്കെതിരെ കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഷൊർണൂർ നിലമ്പൂർ മെമു സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ കലാശപ്പോരാട്ടം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.